ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகோபனிஷத் சயோக வை தத் பரமம் பிரம்ம வேதா பிரம்மைவ பவதி நாஸ்ய பிரம்மவித் குலே பவதி தரதி சோகம் தரதி பாப்மானம் உஹா க்ரந்திப்யோ விமுக்தோ அமிர்தோ பவதி தஸ்மாத் ஸ யஃ கஸ்சித் வை லோகே தத் பரமம் பிரம்ம வேதா சாட்சாத் அஹமேவாஸ்மீதி ஸ நான்யாம் கதிம் கச்சதி தேவேரவி தஸ்ய பிரம்ம பிராப்தி மிருதி விக்னோ ந சக்யதே கர்த்தும் ஆத்மாஹ்யேஷாம் ச பவதி தஸ்மாத் பிரம்ம வித்வான் பிரம்மேவ பவதி இஞ்ச நாஸ்ய விதஷோ பிரம்மவித் குலே பவதி. பிரம்ம வித்வான் பிரம்மேவ பவதி, அதான் நம்ம சர்ச்ச செய்தது. பிரம்மத்தை அறியுன்னு பிரம்மமாய் தன்னை தீரணும். அது மாத்திரமல்ல இவட பரையுது கிஞ்ச நாஸ்ய விதஷோ வித்வான் ஞானிக்கு அப்ரம்மவித் குலே பகுதி, விதுஷோ குலே அப்ரம்மவித் பகுதி. இந்த குலத்தில் அப்ரம்மவித்துக்கள் உண்டாகுன்னில்ல. பிரம்மஞானி அல்லாத்தவன் அவன் குலத்தில் உண்டாகுன்னில்ல. இவோட குலம் என்னது கொண்டு ஜென்மம் கொண்டுள்ள குலத்தையான எடுக்கிறீங்க, அது பூர்ணமாய் சரியாகத்தில். எந்தோண்ட் ஆ பிரம்மஜானியுடைய குலத்தில் ஜனிக்கிறவரெல்லாம் பிரம்மஜானிகளாயிருக்கும் என்னுள்ள அர்த்தம். அங்கே சாரின் காணாறில்ல. இனி ஆ பிரம்மஜானிகளுடைய குலத்தில் எப்பழும் ஒரு பிரம்மஞானி உண்டாயிருக்குமென்னாங்க, அது குறை கூடி யோசிக்கும். ஜென்மம் கொண்டுள்ள குலத்தை எடுத்தார். அதுகொண்டு இவிட எடுக்கிறது எந்தானோ சிஷ்யாதி வம்சி, அங்கே எடுக்கணும். குலம் என்னோட பரம்பர, சிஷ்ய பரம்பர, ஆ குருவின் சிஷ்ய பரம்பரையில் அப்ரமவித்துள்ளாகுன்னு. சிஷ்ய பரம்பரையில் பிரம்மஜானிகள் உண்டாயத்தின தீர்ணம். எந்தகொண்டு இன்னும் ஈ பிரம்மவித்தியோட பாரம்பரியம் நிலநிற்கத்தில். அவசானம் பரையு நம்ம பரமயிஷிபியஷிமாரு யஷிமாருடைய பாரம்பரியமாக யஷிமாருடைய மார்க்கமாக அதுங்கிற தொடர்ந்து கொண்டே இருக்கும். தொடர்ந்து கொண்டே இருக்கணுமெங்கில் அதனொரு உச்சேதம் சம்பவிக்காதிருக்கணுமெங்கில் ஆ பரம்பரையில் என்னும் பிரம்மஞானிகள் உண்டாயிருக்கணும். தலைமுறைகளாய் ஒரு குருவில் நின்ற சிஷ்யன், ஆ சிஷ்யனில் நின்றும் சிஷ்யன், அங்கே. இப்போ முக்கியமாக இவ்வளோ உத்தேசிக்கிறது ஆ சிஷ்யாதி வம்சம், சிஷ்ய பிரசிஷ்ய பரம்பர. ஆ பரம்பரையில் சிஷ்ய பரம்பரை அனாதியாய் ஈ பிரம்மஞானம் பிரவகிச்சு கொண்டே இருக்கும். அது இன்னும் ரிஷி பரம்பரையிலூடே பிரம்மஞானம் நிலநின்று வரும். அதுகொண்டு இவட பிரத்யேகம் பரையுது ஆ பிரம்மவித் குலம் என்ன வம்சமும் முக்கியமாயி. இனி ஏதெங்கிலும் கிரகஸ்தன் ரிஷிமாரை போலுள்ள கிரகஸ்தன்டு வம்சத்தில் அவட ஜானி உண்டாயி ஆ குலங்கள் பாவியில் வீண்டும் ஜானிமாருண்டாகும், அங்கே சம்பவிக்கும். பஷே எல்லாவரும் ஜானிகளாய்க்கொள்ளணுமில்ல. கிஞ்ச தருதி சோகம் அநேக இஷ்ட வைகல்ய நிமித்தம் மனசம் சந்தாபம் ஜீவனேவ அதிக்ராந்தோ போதி. கிஞ்ச தருதி சோகம் சோகத்தை தரணம் செய்யும், பலத்தை பரையும், திஷ்டபலம். நம்ம திஷ்டபலத்தை நான் ஆகிரிக்கிறேன். അത്യധികം ശ്രദ്ധയുള്ളവൻ അധിഷ്ഠമായ ഫലത്തിനു വേണ്ടിയും പ്രവർത്തിക്കും. അതാണ് വൈദികൻ സ്വർഗത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. മരണശേഷമുള്ള സ്വർഗം അധിഷ്ഠഫലമുണ്ട്, അധിഷ്ഠഫലമാണ്. പക്ഷെ അധിഷ്ഠഫലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷെ ഇത് സ്വർഗത്തെ സംബന്ധിച്ച് ശ്രദ്ധ കൊണ്ട് പ്രവർത്തിക്കുന്നു. ആധ്യാത്മികമായും ഒരു തരത്തിൽ അങ്ങനെ സ്വർഗം ഇപ്പോ മരണശേഷമാണ് കിട്ടുന്നത്, അതുവരെ അത് അധിഷ്ഠം തന്നെ. അപ്പൊ ആധ്യാത്മികമായ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവനും വാസ്തവത്തിൽ അധിഷ്ഠഫലത്തിനു വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട് അവൻ ദുഃഖത്തിൽ മുഴുകിയിരിക്കുകയാണ്? അപ്പോ അവനെ സംബന്ധിച്ചിടത്തോളം ദുഃഖനിവൃത്തി അത് അധിഷ്ഠമാണ്, അധിഷ്ഠമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് വർണ്ണിച്ച് കേൾക്കുന്നു, സ്വർഗം ഇങ്ങനെയൊക്കെയാണ്, അവിടെ സുഖമാണ്, ദുഃഖസ്പർശമില്ലാത്ത സുഖമാണെന്നെല്ലാം കേൾക്കുന്നു. അപ്പോൾ അത് അധിഷ്ഠമായിരിക്കുന്നു, പക്ഷെ ശ്രദ്ധ കൊണ്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ ഇവിടെയും തരതി ശോകം, ശോകനിവൃത്തി അതാണ്. അത് അധിഷ്ഠമായിരിക്കുന്നു ഒരുവൻ. ഈ ജന്മത്തിൽ ഇനി പ്രാപിക്കേണ്ടതാണ് ഇരിക്കുന്നു. ഇപ്പോ ദുഃഖനിവൃത്തിയില്ല. എന്താണ് ഇഷ്ട വൈകല്യ നിമിത്തം ഇഷ്ടവിയോഗം? മുഖ്യമായും ദുഃഖത്തിന് കാരണമായിരിക്കുന്ന എന്താണോ, എന്താണ് നിമിത്തം, ഇഷ്ടവിയോഗമാണ്, ഇഷ്ടങ്ങളുടെ വിയോഗം. ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, അകന്നു പോവുക, അത്തരത്തിലുള്ള ദുഃഖം, ഇഷ്ടവിയോഗ രൂപത്തിൽ ഇഷ്ടവിയോഗം കൊണ്ടുവരുന്ന അത്, ആ ദുഃഖം, ദുഃഖം നിവൃത്തി അതിപ്പോ ഇല്ല. സാധുവിനെ സംബന്ധിച്ചിടത്തോളം അതില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ആ ദുഃഖം നിവൃത്തി അധിഷ്ഠഫലമാണ്, നാളെ സംഭവിക്കേണ്ടതാണ്. അവിടെയും ശ്രദ്ധ കൊണ്ടേ കാര്യമാവും. അതുകൊണ്ടാണ് പൂർവമീമാംസയിലും ഉത്തരമീമാംസയും. പൂർവമീമാംസയിൽ യാഗാദി കർമ്മങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ, അവിടെ പറയുന്നു ശ്രദ്ധയുള്ളവനെ അത് ചെയ്യാൻ പറ്റും. ശ്രദ്ധയുള്ള ശിഷ്ടൻ, ശിഷ്ടാചാരം, യാഗാദികൾ ശിഷ്ടാചാരമായിട്ടാണ്, ശിഷ്ടന്മാരെ അത് ചെയ്യത്തുള്ളൂ. എന്തുകൊണ്ട്? ശ്രദ്ധയുള്ളവർ, ഭ്രാന്തിയില്ലാത്തവർ. ഫല സാധനങ്ങളിൽ അവർക്ക് ഭ്രാന്തിയില്ല. ഇന്ന ഫലത്തിന് ഇന്ന, ഇന്ന ഫലത്തിന് ഇന്ന കർമ്മം ചെയ്യണം ശിഷ്ടൻ എന്ന് പറയുന്നു. ഫലത്തിനും അതിന്റെ സാധനത്തിനും ഭ്രാന്തിയില്ലാത്തവനാണ് ശിഷ്ടൻ. അതെന്തുകൊണ്ട് വരുന്നു? ശ്രദ്ധ, അത്യധികമായ ശ്രദ്ധ. ആ ശ്രദ്ധ ഉള്ളവൻ ആധ്യാത്മികത്തിനും ദുഃഖനിവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. ഈ ജന്മത്തിൽ തന്നെ ഭാവിയിൽ വരുന്ന ദുഃഖനിവൃത്തി, അതിൽ ശിഷ്ടന്മാർ പ്രവർത്തിക്കുന്നു. അതെങ്ങനെ? ഇഷ്ട വൈകല്യ നിമിത്ത വിയോഗം, ഇഷ്ടവിയോഗം കൊണ്ടുവരുന്ന ദുഃഖം, അതും പറയുന്നു മാനസ സന്താപം എടുത്തു പറയുന്നു. മാനസികമായ ദുഃഖം, അത് മാനസിക സന്താപം എന്തുകൊണ്ട് പറയുന്നു? ഭൗതികമായ ദുഃഖനിവൃത്തിക്കുള്ള ഭൗതികമായ ഉപായങ്ങളുണ്ട്. പക്ഷെ മാനസിക ദുഃഖനിവൃത്തിക്ക് അത് സാധ്യം, ആധ്യാത്മികമായ ഉപായം കൊണ്ടേ പറ്റും. ഉഷ്ണം കൊണ്ട് ദുഃഖം വരികയാണെങ്കിൽ ഉഷ്ണത്തെ ഒഴിവാക്കിയാൽ മതി. ഉഷ്ണം കൊണ്ട് ദുഃഖം വരുമ്പം അവിടെ ശീതമുണ്ടെങ്കിൽ അവിടെ ദുഃഖനിവൃത്തി വന്നു. ശീതം കൊണ്ട് ദുഃഖം വരുമ്പോൾ ഉടനെ ഉഷ്ണം കൊണ്ട് ആ ദുഃഖനിവൃത്തി വരും. ഇതാണ് ഭൗതികമായ ഉപായം ദുഃഖനിവൃത്തിക്കുള്ള. പക്ഷെ ഇവിടെ പ്രത്യേകം പറയുന്നു മാനസം സന്താപം. ദുഃഖം മനസ്സിലാണെങ്കിലും ഉഷ്ണം കൊണ്ട് മനസ്സിൽ ദുഃഖം വരും. അവിടെ നമ്മൾ ആ ദുഃഖം പോകണം, ആ ദുഃഖം ഇല്ലാതാകണം, പ്രാർത്ഥിക്കേണ്ട, തപസ് ചെയ്യേണ്ട, അനുഷ്ഠാനങ്ങളൊന്നും ചെയ്യേണ്ട, ദുഃഖം എന്റേതല്ല എന്ന് വിചാരിക്കണ്ട, അഹന്തയും മമതയും ഒന്നും നശിക്കണ്ട, ഒന്നും വേണ്ട. അവിടെ കൃഷ്ണൻ കൊണ്ടാണ് ദുഃഖമെങ്കിൽ സീത വന്നാൽ മതി, ആ ദുഃഖനിമിത്തം പോയാൽ. അഭ്യാസങ്ങളൊന്നും വേണ്ട, മാനസികമായ അഭ്യാസമൊന്നും വേണ്ട. ഇനി ആ ദുഃഖ നിമിത്തമിരിക്കെ ഉഷ്ണം ദുഃഖം ഉണ്ടാക്കുന്നു. എന്തൊക്കെ മാനസിക അഭ്യാസം ചെയ്താലും ശരി, അത് മാറാതെ ദുഃഖം മാറത്തില്ല, അതവിടെ തന്നെ നിൽക്കും. അതിനൊരു ഉപായമുള്ളൂ, എന്താണ്? ഭൗതികമായ ഉപായം, ശീതത്തെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ദുഃഖം ഉഷ്ണത്തെ നിവർത്തിപ്പിക്കുക. ഉഷ്ണത്തെ നിവർത്തിപ്പിച്ചാൽ ശീതം വരും, ഉടൻ ആ ദുഃഖം മാറി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അതല്ല മനസ്സുണ്ടാകും. മനസ്സ് ദുഃഖം അത് ഇതിങ്ങനെ മാറത്തില്ല, ഈ രീതിയിൽ മാറ്റാൻ പറ്റത്തില്ല. അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? കാരണം ദുഃഖം ഇപ്പോഴും മനസ്സം തന്നെ, ഏത് തരത്തിലോ ആയാലും ശരി. വ്യത്യാസം വരുന്ന എന്താണ്? ചിലപ്പോൾ അതിൻ്റെ നിമിത്തം ബാഹ്യമായിരിക്കും, ചിലപ്പോൾ നിമിത്തം ആന്തരമായിരിക്കും. ഉഷ്ണം കൊണ്ട് ദുഃഖം വരുന്നു, നിമിത്തം ബാഹ്യം. അതുകൊണ്ട് ആ നിമിത്തം മാറുമ്പോൾ ആ ദുഃഖവും മാറുന്നു, മറ്റൊന്നുകൂടെ ആവശ്യമില്ല. പക്ഷെ നിമിത്തം ആന്തരികമാണെങ്കിലോ? ആന്തരികം എന്ന് പറയുമ്പോൾ ശരീരം മുതൽ തുടങ്ങുന്നതൊക്കെ ആന്തരികമായ ദുഃഖം, ആന്തര ദുഃഖം. ആന്തരത്തെ തന്നെ രണ്ടായി തിരിക്കും, ശാരീരികവും മാനസികവും. ശരീര സംബന്ധിയായി വരുന്ന ദുഃഖം, തലവേദന വരുന്നു ദുഃഖം, അത് ആന്തരികമാണ്, പക്ഷെ ശാരീരികമാണ്. അതിന് നിമിത്തങ്ങളുണ്ടായിരിക്കും, ആ നിമിത്തങ്ങളെ മാറ്റിയാൽ ആ ദുഃഖവും നിവർത്തിക്കും. പിന്നെ ആ ദുഃഖത്തിന് പ്രതിവിധി ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് മറ്റ് ആവശ്യമില്ല, മറ്റ് യത്നങ്ങളുടെ ആവശ്യമുണ്ട്. എനിക്ക് ആന്തരികമായിട്ടുണ്ട് കേവലം മനസ്സ് തന്നെ നിമിത്തമായിട്ട് വരുന്ന ദുഃഖം, മനസ്സ് ചിന്ത കൊണ്ട് ദുഃഖം വരുന്നു. മനസ്സിൽ കാമക്രോധങ്ങൾ ദുഃഖത്തിന് കാരണമായി തീരുന്നു, കാമം വരുന്നു, കാമത്തിന് പ്രതിബന്ധം വരുന്നു, ഉടനെ ദുഃഖത്തിന് ഹേതുവായിത്തീരുന്നു. കാമത്തിന്റെ പൂർത്തി വരുന്നില്ല, ദുഃഖത്തിന് ഹേതുവായിത്തീരുന്നു. ഇച്ഛാഭംഗങ്ങൾ വരുന്നു, ഇതെല്ലാം മാനസികം, ഇത് പൂർണ്ണമായും മാനസികമായ. അവിടെ ബാഹ്യമായ നിമിത്തങ്ങളൊന്നും നിവർത്തിക്കാനില്ല, മനസ്സ് തന്നെ വെറും സങ്കല്പങ്ങളെ കൊണ്ട് ദുഃഖത്തെ സൃഷ്ടിക്കുന്നു. സങ്കല്പങ്ങൾ നിമിത്തമായി മനസ്സിൽ ദുഃഖങ്ങളുണ്ടാവും, കാമസങ്കല്പം വരുന്നു, ഉടനെ അതിന് പ്രതിബന്ധം വരുന്നു, മാനസികമായി തന്നെ വരാൻ പ്രതിബന്ധം, ഉടനെ ദുഃഖം വരുന്നു, ആഗ്രഹിച്ചത് നടക്കാതെ പോകുന്നു. മനസ്സ് കേവലം മാനസിക വൃത്തികൾ കൊണ്ട് തന്നെ ദുഃഖങ്ങൾ വരുന്നു, അവിടെയും ആ അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെയും ദുഃഖം നിവർത്തി വരും. മാനസികമായി കാമസങ്കല്പം വരുന്നു, മനസ്സിൽ ആഗ്രഹം എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചോ, ഉടനെ അതിന് പ്രതിബന്ധം വരുന്നു, അതിനനുഭവിക്കാൻ കഴിയുന്നില്ല, മാനസികമായി തന്നെ പ്രതിബന്ധം വരുന്നു. ആ പ്രതിബന്ധത്തെ മാറ്റിയാൽ അതനുഭവിക്കുന്നു, ദുഃഖം നിവർത്തി വരുന്നു. അങ്ങനെ കേവലം മാനസികമായ തരത്തിലുള്ള സന്താപങ്ങളുണ്ട്, ഒന്ന് ബാഹ്യമായി, ഒന്ന് ആന്തരികമായി, ശാരീരികവും മാനസികവുമായിട്ടുള്ള ദുഃഖങ്ങൾ. ഇതിൻ്റെ എല്ലാം നിവർത്തി, ദുഃഖം നിവർത്തി. അങ്ങനെ പറയുന്നു അനേക ഇഷ്ടവിയോഗ നിമിത്തം, അങ്ങനെയുള്ള ദുഃഖങ്ങളുടെ നിമിത്തങ്ങൾ അനേകമാണ്, അനന്തമാണ്, ആന്തരികവും ബാഹ്യവുമായിട്ട്. ഇതിൻ്റെ എല്ലാം നിവൃത്തി, അത് ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ സംഭവിക്കുന്നു. ജീവൻ നേവ പറയുന്നു, ജീവിച്ചിരിക്കെ തന്നെ, ജീവിച്ചിരിക്കെ എങ്ങനെ ദുഃഖം നിവർത്തി സംഭവിക്കും? അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ദുഃഖം നിവൃത്തി നമ്മുടെ അനുഭവത്തിലുണ്ട്. നമ്മുടെ അനുഭവത്തിലുള്ള ദുഃഖം നിവൃത്തി നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഈ ശാരീരികമായി മാനസികമായി ബാഹ്യമായ നിമിത്തങ്ങളിലൂടെ എല്ലാം വരുന്ന ഈ ദുഃഖം നിവൃത്തി, ദുഃഖം അതിന്റെ നിവൃത്തി, അതേ നമ്മുടെ അനുഭവത്തിലുള്ളൂ. തലവേദന വരുന്നു, ഉടൻ മരുന്ന് കഴിക്കുന്നു, തലവേദന മാറുന്നു, സമാധാനം വരും. അപ്പം ദുഃഖം നിവൃത്തിയും നമ്മൾ ഭൗതികമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ജീവനേവ, ജീവിച്ചിരിക്കെ തന്നെ ദുഃഖം നിവൃത്തി അതിക്രാന്തോ ഭവതി, അതിക്രമിക്കുന്നു ദുഃഖത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം. കാരണം നമ്മുടെ സങ്കല്പത്തിലുള്ള ദുഃഖം നിവൃത്തികളെല്ലാം ഓരോ നിമിത്തങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഉഷ്ണം നിവർത്തിക്കുന്നു, ആ ദുഃഖം പോയി. ശാരീരികമായ രോഗം നിവർത്തിക്കുന്നു, ദുഃഖം പോയി. മാനസികമായ സങ്കല്പങ്ങൾ നിവർത്തിക്കുന്നു, ദുഃഖം പോയി. ഇതാണ് നമ്മുടെ അനുഭവത്തിലുള്ള ദുഃഖ നിവൃത്തി. അതുകൊണ്ട് ജീവൻ നൈവ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കെ ഈ ദുഃഖ നിവൃത്തി എങ്ങനെ സംഭവിക്കും എന്നോ? നമ്മുടെ സങ്കല്പത്തിലുള്ള ദുഃഖ നിവൃത്തി അത് സംഭവിക്കത്തില്ല. അത്തരത്തിലുള്ള ഒരു ദുഃഖം കൂടി സംഭവിക്കത്തില്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? അതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? അനുഭവത്തിലുള്ളതേ നമുക്ക് സ്മരിക്കാൻ പറ്റും. നമുക്ക് സ്മരിക്കുന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അങ്ങനെയാണ്. ഒരിക്കലും ഒരു തലവേദന വന്നു, അനുഭവത്തിലുള്ളതാ, അതിന് പ്രതിവിധി ചെയ്തത്, അതും അനുഭവത്തിലാണ്. ദുഃഖം നിവർത്തിച്ചു, സമാധാനമായി. അപ്പോ അതിനെ നമ്മൾ സ്മരിക്കുന്നു. മുമ്പ് ഇങ്ങനെ വന്നു, അപ്പോ അതിന് പ്രതിവിധി ചെയ്തു, ആ ദുഃഖം മാറി. വീണ്ടും തലവേദന വരുമ്പോൾ എന്ത് ചെയ്യും? ദുഃഖം നിവർത്തിയെ സ്മരിക്കുന്നു, മുമ്പ് ചെയ്ത. വീണ്ടും പ്രതീക്ഷിക്കുന്നു, ആ മരുന്ന് കഴിക്കുന്നു, ദുഃഖം, വേദന കൊണ്ടുള്ള ദുഃഖം ചിലപ്പോൾ മാറുന്നു, ചിലപ്പോൾ മാറാതിരിക്കും. എന്തായാലും അനുഭവത്തിലുള്ള ദുഃഖ നിവൃത്തി അതേ നമുക്ക് സ്മരിക്കാനും പിന്നീട് പ്രതീക്ഷിക്കാനും പറ്റും, വീണ്ടും അനുഭവിക്കാനും പറ്റും. ഇവിടെ പറയുന്ന ജീവൻ നൈവ ദുഃഖത്തിന്റെ അതിക്രാന്തം, അത് നമ്മുടെ അനുഭവത്തിലുള്ള, അതിനെ നമുക്ക് സ്മരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ പക്ഷെ പ്രതീക്ഷിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ വന്നിട്ടുള്ള ദുഃഖ നിവൃത്തികളുടെ ആവർത്തനമാണ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ ദുഃഖങ്ങൾ വരാതിരിക്കുക. നമുക്ക് പരമാവധി പ്രതീക്ഷിക്കുന്ന എന്താണ്? ആത്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ തലവേദന വന്നാലും ദുഃഖിക്കാതിരിക്കുക, തലവേദന വന്നാലും ദുഃഖിക്കാതിരിക്കുക. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആത്മജ്ഞാനത്തിലൂടെ. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ഞാൻ വേദാന്തം ശ്രവിക്കുന്നു, ആത്മാവാണെന്നൊക്കെ മനസ്സിലാക്കി, പക്ഷെ എന്നിട്ടും എനിക്ക് ദുഃഖം മാറുന്നില്ല, ദുഷ്ടഫലമില്ല. ഇവിടെ ഫലം പറയുന്നത്, ദുഷ്ടഫലം പറയുന്നത് ദുഃഖ നിവൃത്തിയാണ്, അത് സംഭവിക്കുന്നില്ല. എങ്ങനെയുള്ള ദുഃഖ നിവൃത്തി? നമ്മൾ അനുഭവിച്ച ദുഃഖ നിവൃത്തികൾ, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അത് സംഭവിക്കുന്നില്ല. ആത്മാവാണെന്ന് വിചാരിച്ചു, പക്ഷെ വീണ്ടും വേദന വരുന്നു, വേദനിക്കുന്നു. എന്താ പിന്നെ ഈ വിദ്യയുടെ ഫലം? വിദ്യയുടെ ഫലം ദുഃഖ നിവൃത്തി. ദുഃഖ നിവൃത്തിയാണെങ്കിൽ ഈ വിദ്യയെക്കുറിച്ച് ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാ ദുഃഖ നിവൃത്തി സംഭവിക്കുന്നില്ല? ഇതാണോ? ആ ദുഃഖ നിവൃത്തി സംഭവിക്കുന്നില്ലെങ്കിൽ എന്താ ഇതിന്റെ ഫലം? ഇതൊക്കെ കേൾക്കുന്നു, അല്ലെങ്കിൽ വായിക്കുന്നു, മനസ്സിലാക്കുന്നു, ചിന്തിക്കുന്നു, ആത്മജ്ഞാനിയാണെന്ന് സ്വയം തോന്നുന്നു, പക്ഷെ ഫലമൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഫലമില്ലാത്ത വിദ്യ കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്, എന്താ ഈ പുസ്തകമൊക്കെ വായിക്കുകയും പഠിക്കുകയും മതപ്രഭാഷണം കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാകുമോ, മോക്ഷം ഉണ്ടാകുമോ? എന്നോ ഇതെന്നും കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾക്ക് നിരാശ എവിടെയാണ്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കാത്തതുകൊണ്ടാണ്. വാസ്തവത്തിൽ എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കാത്തതുകൊണ്ടല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. അതാണ് വിദ്യ നിഷ്പ്രയോജനമാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിദ്യയെന്നും നിഷ്പ്രയോജനമായിരിക്കും. എന്തുകൊണ്ട്? നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ വിദ്യ. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഫലം അതിനുള്ളതല്ല വിദ്യ. എന്തുകൊണ്ട്? അത്തരം ഫലങ്ങൾ അത് കർമ്മത്തിൽ തന്നെ ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് തലവേദനയിൽ നിന്നുള്ള ദുഃഖം, അത് നിന്നുള്ള നിവൃത്തി വേണമെങ്കിൽ മരുന്ന് കഴിച്ചാലേ പറ്റൂ. കർമ്മത്തിൽ തന്നെ അത് സാധ്യമാകും, അത് തത്വജ്ഞാനം കൊണ്ട് സാധ്യമാകത്തില്ല. അതുകൊണ്ട് വേദന വരുമ്പോൾ ആ വേദനയെ ചവിട്ടിപ്പിടിച്ച് ബ്രഹ്മജ്ഞാനിയാകാൻ ശ്രമിക്കണ്ട. കാരണം പുറത്ത് കാണിക്കാതെ, ചവിട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നു പുറത്താരും കാണിക്കാതെ, ഉള്ളിൽ വേദനിച്ചുകൊണ്ട് പുറമേ ബ്രഹ്മജ്ഞാനിയാകാൻ വേണ്ടി. കാരണം ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ദുഃഖനിവൃത്തി, ദുഃഖനിവൃത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ദുഃഖിക്കാൻ പാടില്ല. ഞാൻ ദുഃഖിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനി അല്ല എന്ന് പറയും. അപ്പോ അത് നാണക്കേടാണ്. ഇത്രയും കാലം ഇതുമൊക്കെ ഈ വേഷമൊക്കെ കെട്ടി നടന്നിട്ട് വയസ്സുകാലത്തെങ്കിലും ബ്രഹ്മജ്ഞാനി ആയില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടാ മറ്റുള്ളവർ ബഹുമാനിക്കുന്നതിന് പിന്നെ എന്താ വില? മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയാവണ്ടേ? അതുകൊണ്ട് വേദന വരുമ്പോൾ കടിച്ചു പിടിക്കാം, അതല്ല ദുഃഖനിവൃത്തി. കാരണം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഈ ദുഃഖനിവൃത്തികളെല്ലാം സംഭവിക്കേണ്ടത് തത്വജ്ഞാനം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. അത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജീവൻ നേവ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരീരത്തോടുകൂടി ഇരിക്കെ തന്നെ ആണ് ഭാഷകാരൻ പറഞ്ഞത്. ഈ ശരീരത്തോടുകൂടി ഇരിക്കെ അങ്ങനെ ഒരു പൂർണ്ണമായ ദുഃഖനിവൃത്തി, നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ദുഃഖനിവൃത്തി അത് സാധ്യമല്ല. തത്വജ്ഞാനം കൊണ്ട് സാധ്യമല്ല, കർമ്മം കൊണ്ട് സാധ്യമല്ല. കർമ്മം കൊണ്ടാണെങ്കിലോ രോഗം വന്നു, മരുന്ന് കഴിച്ചു, രോഗം മാറി, സ്വസ്ഥനായി, പക്ഷെ വീണ്ടും അത് അടുത്ത അസ്വസ്ഥത വീണ്ടും വരും. അപ്പൊ കർമ്മം കൊണ്ട് സാധ്യമാണ്? സാധ്യമല്ല. പ്രതീക്ഷിക്കുന്നു താത്കാലികമായും സാധ്യമാണ്. ഇതങ്ങനെയല്ല, ആത്യന്തികമായ ദുഃഖം നിവൃത്തി. മാനസികമായി സാധ്യമാണോ? അല്ല. താത്കാലിക ദുഃഖം നിവൃത്തി മാനസികമായി സാധ്യമാണ്. ദുഃഖം വരുന്നു, ദുഃഖം വരുമ്പോൾ മാനസികമായ ദുഃഖം നിവൃത്തി ആരെങ്കിലും ആശ്വസിപ്പിക്കുന്നു, നല്ല വാക്കുകൾ പറയുന്നു, മനസ്സിന് കൂടുതൽ കരുത്ത് കൊടുക്കുന്നു, ദുഃഖത്തെ നേരിടുന്നതിന്റെ ശക്തി കൊടുക്കുന്നു. അങ്ങനെയുള്ള മാനസികമായ ഉപായങ്ങളിലൂടെയും ദുഃഖത്തെ നിവർത്തിക്കാം. പക്ഷെ അതും താത്കാലികമാണ്. ശക്തമായ മനസ്സ് കുറച്ച് കഴിയുമ്പോൾ ദുർബലമാകും. ദുർബലമാകുമ്പോൾ, കാരണം ശക്തി എന്ന് പറയുന്നത് മനസ്സിന്റെ വൃത്തിയാണ്. ഒരു വൃത്തിക്കും അധികകാലം നിലനിൽക്കാൻ പറ്റത്തില്ല, അത് ക്ഷീണിച്ചു പോകും. ക്ഷീണിക്കുമ്പോൾ വീണ്ടും ദുർബലമായ മനോവൃത്തികൾ വരും, ശക്തി ചോർന്നു പോവും, വീണ്ടും ദുഃഖിക്കും. ആ ഒരു ഉപായമല്ല, മാനസികമായ ഉപായങ്ങളും അല്ല. അതാണ്, അതുകൊണ്ട് നമ്മുടെ ഭാവനയിൽ കാണുന്ന ദുഃഖനിവൃത്തിയൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. അങ്ങനെ ഒരു ദുഃഖനിവൃത്തി ആവശ്യമാണെങ്കിൽ ജീവിച്ചിരിക്കെ ദുഃഖമൊന്നും അനുഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. ആത്മവിദ്യയുണ്ട്, അത് സാധിക്കത്തില്ല. വേറെ വഴികൾ എന്താണ്? ദുഃഖം അറിയാതിരിക്കുന്നതിന്, പല വഴികളും പല വഴികളുമുണ്ട് ദുഃഖം അറിയാതിരിക്കുന്നു. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഉറങ്ങുക. ദുഃഖം അറിയത്തില്ല, നല്ല ഉറക്കം. നല്ല ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഉറങ്ങുന്നതിനുള്ള മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുക. ദുഃഖം നിവർത്തിക്കുള്ള ഒരു ഉപായമാണ്. പക്ഷെ അതും എന്താണ്, ഒരു അവസ്ഥ മാത്രം. ആ അവസ്ഥയിൽ നിന്ന് ഒന്നുകിൽ ഉണരേണ്ടി വരും, അല്ലെങ്കിൽ മരിക്കേണ്ടി വരും. അപ്പോ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ടി വരും, വീണ്ടും ദുഃഖത്തിൽ തന്നെ പോകും. ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ദുഃഖത്തിലേക്ക് പോകും. അപ്പൊ അത് ശാശ്വത പരിഹാരമല്ല. പിന്നെ ഒരു ദുഃഖം നിവർത്തിക്കുള്ള ഉപായം കുറച്ചുകൂടി മെച്ചപ്പെട്ടത് സമാധി ശീലിക്കുക. സുഷുപ്തി പോലെ നല്ല മനസ്സിന്റെ ഏകാഗ്രത സമ്പാദിച്ചിട്ട് ഈ ദുഃഖത്തിന്റെ തലം, ഈ ദ്വന്ദ്വാത്മകമായ തലത്തിൽ നിന്നും മനസ്സ്, ഈ തലത്തിന് മനസ്സ് അതിജീവിക്കുക. മനസ്സ് മറ്റൊരു തലത്തിലേക്ക് നീക്കുക. അത് മനസ്സിന്റെ ഒരു അതിജീവനമാണ്. ഇതിനെ അതിക്രമിച്ചു പോകുക, അതാണ് സമാധി. അങ്ങനെ ഏകാഗ്രത കൊണ്ട് സംഭവിക്കും. മനസ്സ് നിരുദ്ധമാകുന്നു. നിരുദ്ധ ഭൂമിക എന്ന് പറയുന്നു. അതാണ് മനസ്സിന്റെ മറ്റൊരു തലം എന്ന് പറയുന്നു. ഇതങ്ങനെയല്ല, ഇത് വിക്ഷിപ്ത ഭൂമിക. മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും.